എന്നാണ് നാം പാടിയത്. എന്താണ് എന്താണ് ഇന്ന് നന്നായിട്ട് പെയ്തിരുന്നെങ്കിൽ എന്ന് നാം പാടിയത്. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആ മഴയൊന്ന് പെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നാം പാടിയത് എന്താണ്? ബൈബിളിലെ പരിശുദ്ധാത്മാവിനെ മഴയോട് സാദൃശ്യപ്പെടുത്തി നാം കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ പലതിനോട് സാദൃശ്യപ്പെടുത്തി നാം വായിക്കുന്നുണ്ട്. അത് ദൈവത്തിന്റെ ശ്വാസമാണ്, ദൈവത്തിന്റെ ശ്വാസമാണ്. അത് തീയാണ്, അത് ആനിലയിലെ എണ്ണയാണ്. അതുപോലെ തന്നെ വെള്ളത്തോടെ ജലത്തോടെ താരതമ്യപ്പെടുത്തി പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. വെള്ളത്തോടെ മഴയോട് ജലത്തോടെ താരതമ്യം ചെയ്ത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് താന് ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് പറഞ്ഞ വാക്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലാണ് നാം അത് കാണുന്നത്. അതിന്റെ 37-38 വചനങ്ങളിൽ യേശു പറഞ്ഞത്, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവനിത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ച് ആകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായിരിക്കാൻ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. യേശു പറയുകയാണ്, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. വെള്ളത്തിന് താല്പര്യം ആർക്കാണ്? ദാഹിക്കുന്നവനാണ്. നാം പറയാറുണ്ടല്ലോ, കുതിരയെ വെള്ളത്തിനടുത്തേക്ക് കൊണ്ടുപോകാം, പക്ഷെ അതിനെ കുടിപ്പിക്കാൻ ആർക്കും കഴിയില്ല. കുതിരയ്ക്ക് വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ദാഹമുണ്ടെങ്കിൽ അത് കുടിക്കും. അല്ലെങ്കിൽ ആളുകൾ കയറിട്ട് പിടിച്ച് വെള്ളത്തിനടുത്ത് കൊണ്ടുവന്ന് നിർത്തിയാലും കുതിര കുടിക്കണമെന്നില്ല. നമ്മെ സംബന്ധിച്ച് ഇത് തന്നെയാണ്. നമുക്ക് ദാഹമുണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ, നമുക്ക് തൃപ്തി വരികയുള്ളൂ. പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് യേശുക്രിസ്തു പറയുമ്പോൾ, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഒരൊറ്റ ക്വാളിഫിക്കേഷൻ മാത്രമേ അതിന് പറയുന്നുള്ളൂ. എന്താ? വിശുദ്ധരായിട്ടുള്ളവരെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. മറിച്ച് ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അവിടെ പറയുന്നു, തിരുവെഴുത്ത് പറയുന്നത് പോലെ, അങ്ങനെ എന്റെ അടുക്കൽ വന്ന് വിശ്വാസത്തോടെ ദാഹത്തോടെ എന്റെ അടുക്കൽ വന്ന് അങ്ങനെ എന്നിൽ നിന്ന് പ്രാപിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അവനിത് തന്നെ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനോട് ചേർത്ത് യേശു പറഞ്ഞിരിക്കുന്നു. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. അതെന്താണ് അങ്ങനെ പറഞ്ഞത്? യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞത് എന്താ? പഴയ നിയമത്തില് ആത്മാവ് ഉണ്ടായിരുന്നില്ലേ? പഴയ നിയമ വിശുദ്ധന്മാര് അവരുടെ മേൽ ആത്മാവ് വന്നതായിട്ടും അവര് പല വീരപ്രവർത്തികൾ ചെയ്തതായിട്ടും നാം വായിക്കുന്നുണ്ട്. ശിംശോന്റെ മേല് ദൈവത്തിന്റെ ആത്മാവ് വന്നു. അവൻ ഉടനെ സിംഹത്തെ രണ്ടായിട്ട് കീറിക്കളഞ്ഞു. ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നപ്പോൾ അവൻ പട്ടണത്തിന്റെ വാതിൽ കട്ടില എടുത്ത് തോളത്ത് വെച്ച് യാത്ര ചെയ്തെന്ന് നമ്മൾ ഓർക്കുന്നുണ്ട്. ശിംശോന്റെ മേൽ വന്നു, ഏലിയാവിന്റെ മേൽ വന്നു, ഏലിശയുടെ മേൽ ഏലിയാവിന്റെ മേൽ ഉള്ളതിന്റെ ഇരട്ടി പങ്കു വന്നു. അപ്പോ പഴയ നിയമ വിശുദ്ധന്മാര് മോശയുടെ മേലുണ്ടായിരുന്ന ആത്മാവിനെ എടുത്ത് വേറെ 20 പേർക്ക് അത് വിഭജിച്ച് ദൈവം കൊടുത്തതായിട്ടും എല്ലാം നാം വായിക്കുന്നുണ്ട്. അപ്പോ പഴയ നിയമ വിശുദ്ധന്മാരുടെ മേൽ ആത്മാവ് ഉണ്ടായിരുന്നല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ അന്ന് യേശു തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായിരുന്നാൽ ആത്മാവ് അതുവരെ വന്നിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞത്? പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തു കയ്യാളിയിരുന്ന നിലയിലുള്ള ഒരാത്മാവിന്റെ ഒരു അനുഭവം പഴയ നിയമ വിശുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല. അവർക്ക് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? അവരുടെ പ്രവർത്തനം വേണ്ടി അവരുടെ മേൽ ആത്മാവ് വന്നു, അവർ ആ പ്രവൃത്തി ചെയ്തു. ഒരാവശ്യത്തിന്റെ മുമ്പാകെ അവരുടെ മേല് ദൈവത്തിന്റെ ആത്മാവ് വരികയും അവർ ആ പ്രവൃത്തി ചെയ്യുകയും ചെയ്തു എന്നാണ് നാം കാണുന്നത്. അങ്ങനെ ആത്മാവ് അവരുടെ മേൽ വന്ന് അവർ പ്രവൃത്തി ചെയ്തതും യേശുക്രിസ്തുവിന് ആത്മാവ് വസിച്ചതും ഇന്ന് നമ്മുടെ മേൽ നമ്മൾ ആത്മാവ് വസിക്കുന്നതും ഒക്കെ തമ്മില് പഴയ നിയമ വിശുദ്ധന്മാരുടെ മേൽ വന്നതുമായിട്ട് അല്പ വ്യത്യാസമുണ്ട്. എന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേൽ ദൈവാത്മാവ് വന്ന് അവരെ കൊണ്ടൊരു പ്രവൃത്തി ചെയ്തെങ്കിലും അവരുടെ ജീവിതത്തില് രൂപാന്തരമൊന്നും ഉണ്ടായിരുന്നില്ല. ശിംശോനെ കുറിച്ച് നമുക്കറിയാം, ശിംശോന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു, പക്ഷെ അവന്റെ വ്യക്തി ജീവിതത്തിൽ വല്ല മാറ്റം ഉണ്ടായോ? അവന് പണ്ട് പഴയ പോലെ തന്നെ അവന് അവന്റെ ജീവിതത്തിലുള്ള, ഒരു ദേവദാസൻ പറയുന്ന പോലെ അവന്റെ ജഡത്തിലുള്ള ദുർമോഹങ്ങളാകുന്ന സിംഹത്തെ കീഴടക്കാൻ അവന് കഴിഞ്ഞില്ല. വെളിയിൽ ഒരു സിംഹത്തെ രണ്ടായിട്ട് വലിച്ചു കീറാൻ കഴിഞ്ഞു, പക്ഷേ അവനിൽ കുടികൊണ്ടിരുന്ന, അവന്റെ ജഡത്തിൽ വസിച്ചിരുന്ന ദുർമോഹങ്ങളെ കീഴടക്കാൻ ഈ പരിശുദ്ധാത്മാവിന്റെ അധിവാസം അവനെ സഹായിച്ചില്ല, അവനിലൊരു രൂപാന്തരം വന്നില്ല. എന്നാൽ ഇന്നോ, ഇന്ന് പുതിയ നിയമ കാലഘട്ടത്തിൽ കാര്യങ്ങൾ വ്യത്യാസമാണ്. പഴയ നിയമ കാലഘട്ടത്തിൽ നിന്ന് രണ്ട് വ്യത്യാസങ്ങളെങ്കിലും നമുക്ക് എടുത്തു പറയാൻ കഴിയും. ഒന്ന്, ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലാണ് വരുന്നത്, ഉള്ളിലാണ് വരുന്നത്. രണ്ടാമത്, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വസിച്ചുകൊണ്ട്, നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഒരു രൂപാന്തരം നമുക്ക് വരുത്തുന്നു, നമ്മുടെ ചുറ്റുപാടുകളെ അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കുന്നു. അങ്ങനെ ഇന്ന് പുതിയ നിയമ കാലഘട്ടത്തിലെ പരിശുദ്ധാത്മാവിന്റെ അധിവാസം പഴയ നിയമ കാലഘട്ടത്തിന്റേതിൽ നിന്ന് വ്യത്യാസമാണ്. അതുകൊണ്ടാണ് യേശു തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായാൽ ആത്മാവ് അന്ന് വരെ വന്നില്ലായിരുന്നു എന്ന് പറയുന്നത്. യേശുവിന്റെ മേൽ വന്നതുപോലെ, അല്ലെങ്കിൽ പുതിയ നിയമ കാലഘട്ടത്തിൽ നാം ഇന്ന് അനുഭവിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ ഒരു അധിവാസം അന്ന് ഉണ്ടായിരുന്നില്ല, അന്ന് ഉണ്ടായിരുന്നില്ല. നമുക്ക് അതിനെക്കുറിച്ച് ബോധ്യമുണ്ടാവണം. പ്രിയമുള്ളവര്, ഇന്ന് പലരും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോ എന്തോ ഒരു പ്രവൃത്തി ചെയ്യാനും ഒരു അത്ഭുതങ്ങൾ കാണിക്കാനും ഒരു മഹത്തായ ശുശ്രൂഷ ചെയ്യാനും അതൊക്കെയാണ് പലരുടെയും മനസ്സിലിരിക്കുന്നത്. എന്നാൽ സത്യത്തിൽ അതിനൊക്കെ അപ്പുറത്ത് അത് ഒന്നാമതായിട്ട് നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്തണം. സാധാരണ അപ്പോസ്തല പ്രവൃത്തി ഒന്നാമധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിന് ആ വാക്യം സാധാരണ ഉദ്ധരിക്കാറുണ്ടല്ലോ, നിങ്ങൾ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിനെ കുറിച്ച് യേശുക്രിസ്തു പറഞ്ഞ വചനം. നിങ്ങളുടെ മേൽ ആത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലെയും യഹൂദയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. ആ വാക്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കെന്താ? പലരും വിചാരിക്കുന്നത് ഭൂമിയുടെ അറ്റത്തോളം എന്നുള്ളതാ ചിലർ ആ വാക്കയിലാണ് കയറി കുറിച്ചേക്കുന്നത്. കാര്യം എന്താ, ഇന്ന് കേരളത്തിൽ എനിക്കൊരു ശുശ്രൂഷയുണ്ട്, നാളെ ദൈവം അനുവദിച്ചാല് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും അങ്ങനെ ഭൂമിയുടെ അറ്റത്തോളം ഒരു ശുശ്രൂഷ ചെയ്യണം. ഭൂമിയുടെ അറ്റത്തോളം എന്നുള്ളതാണ് ചിലർക്ക് അതിന്റെ അകത്തെ ഏറ്റവും ഇഷ്ടമുള്ള വാക്ക്. എന്നാൽ എനിക്ക് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള അതിന്റെ അകത്തെ വാക്ക് എന്റെ എന്നുള്ള വാക്കാണ്. എന്റെ സാക്ഷിയാണ് ഭൂമിയുടെ അറ്റത്തോളം, യെരുശലേമിലും യഹൂദയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞത് ആരാണ്? യേശുക്രിസ്തുവാണ്. യേശുവിന്റെ സാക്ഷിയാകുക, ചിലർ പറയുന്നത് സാക്ഷ്യത്തെ കുറിച്ചാണ്. എന്നാൽ അതിനകത്ത് ഏറ്റവും പ്രധാന വാക്കായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത് ആരുടെ സാക്ഷിയാണ്? പ്രിയമുള്ളവരെ, എന്റെ, യേശുക്രിസ്തുവിന്റെ. അത് നമ്മൾ യെരുശലേമിലായാലും യേശുവിന്റെ സാക്ഷിയാണ്, യഹൂദയിലായാലും യേശുവിന്റെ സാക്ഷിയാണ്, ഭൂമിയുടെ അറ്റത്തോളം ആയാലും യേശുവിന്റെ സാക്ഷിയാണ്. ഇവിടെ എന്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെട്ട ഒരു ജീവിതമില്ലെങ്കിൽ, യേശുവിനോടെ ആത്മാവിനോട് ചേർന്ന് പോകുന്ന ഒരു ആത്മാവില്ലെങ്കിൽ, യേശുവിന്റേതായ ആത്മാവിന്റെ താഴ്മയും ആ നിലയിലുള്ള ആ ഗുണങ്ങളും നമ്മിൽ ഇല്ലെങ്കിൽ, ഭൂമിയുടെ അറ്റത്തോളം പോയി ഈ സാക്ഷിയായാലും വലിയ പ്രയോജനമൊന്നുമില്ല. ഒരു വലിയ കർത്താവിന്റെ വലിയേറിയ ദാസൻ ഇനി വന്നു എന്ന് നോട്ടീസ് അടിച്ച് പ്രസക്തം ചെയ്യാമെന്നല്ലാതെ, നീ വലിയൊരു സാക്ഷ്യമൊക്കെ പറയുന്നുണ്ടാവും, പക്ഷേ അത് കർത്താവിനെ എന്റെ സാക്ഷി എന്നുള്ള നിലയിൽ കർത്താവിനെ അല്ല വെളിപ്പെടുത്തുന്നതെങ്കിൽ, ഓ, അങ്ങനെയുള്ള ഒരു അത്ഭുത പ്രവൃത്തിക്ക്, വലിയൊരു ശുശ്രൂഷയ്ക്ക് വലിയൊരു പ്രയോജനമില്ല എന്നുള്ളത് നാം ഓർത്തിരിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ആത്യന്തികമായിട്ടും ഏറ്റവും പ്രധാനമായിട്ടും പ്രാഥമികമായിട്ടും നാം പരിശുദ്ധാത്മാധിവാസത്തിനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അതിലെന്താണ് നമ്മൾ പിടിക്കേണ്ടത്, നാം ആഗ്രഹിക്കേണ്ടത്? പ്രാഥമികമായിട്ടും കർത്താവ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ പഴയ നിയമവിശുദ്ധന്മാരുടെ മേൽ വന്നതുപോലെയല്ല, മറിച്ച് എന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ആ അളവ് എന്റെ ഉള്ളിൽ അത് വർദ്ധിച്ചു വരുമ്പോ എനിക്ക് എന്റെ കർത്താവിനോടുള്ള ആ സ്വരൂപത്തോട് അനുരൂപപ്പെട്ട എന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരും, ഒരു രൂപാന്തരം വരും, അത് സംഭവിക്കണം. അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. പ്രാഥമികമായിട്ടും എന്നിൽ തുടങ്ങണം. ആ ഒരു പ്രാർത്ഥന നമുക്കുണ്ടോ? നമുക്കുണ്ടോ? നമ്മൾ പലപ്പോഴും കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുന്ന ഒരു കാര്യം പറയാറുണ്ട്. കർത്താവിനെ പോലെ ജീവിക്കുന്നതും ആ കർത്താവ് ആളുകളോട് ഇടപെട്ടതുപോലെ കരുണയോടെ ഇടപെടാൻ നമുക്ക് താല്പര്യമുണ്ട്. കർത്താവ് കാര്യങ്ങളെ കണ്ടതുപോലെ കാണാനും നമുക്ക് താല്പര്യമുണ്ട്. കർത്താവ് ആളുകളെ വിധിക്കാതിരുന്നതുപോലെ ആളുകളെ വിധിക്കാതിരിക്കാൻ നമുക്ക് താല്പര്യമുണ്ട്. കർത്താവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവെ എന്റെ ജീവിതത്തിലും ആ മട്ടിലായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുന്ന ഒരു ജീവിതത്തിലേക്ക് നമ്മളെ നടത്തുന്നത് എന്താണ്? നമ്മുടെ ശക്തിയാണോ? ശരി, ഇന്ന് മുതലേ ഞാൻ കർത്താവ് ജീവിച്ചതുപോലെ ജീവിക്കാനായിട്ട് തീരുമാനിച്ചു എന്ന് നീ ഇപ്പോ ഈ മീറ്റിംഗിൽ ഒരു തീരുമാനം ചെയ്തേച്ച് എഴുന്നേറ്റാലും സഹോദരി സഹോദര, ഞാൻ നിന്നോട് പറയാം, അത് ഈ മീറ്റിംഗിൽ തീരുന്നവരെ നിലനിൽക്കുള്ളൂ. വീട്ടിൽ ചെല്ലുന്നവരെ ചിലരെ സംബന്ധിച്ച് നിൽക്കുമായിരിക്കും, ചിലരെ സംബന്ധിച്ച് ഒരു ദിവസം നിൽക്കുമായിരിക്കും, രണ്ടു ദിവസം നിൽക്കുമായിരിക്കും. പക്ഷേ നമ്മുടെ ശക്തിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. അവിടെയാണ് നമുക്കൊരു സാധ്യതയുള്ളത്. എന്ത്? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഈ കാര്യങ്ങൾ നമുക്ക് സാധ്യമാണ്. അതുകൊണ്ടാണ് നാം പരിശുദ്ധാത്മാവിനെ അതിനെക്കുറിച്ചുള്ള ഒരു ആഗ്രഹം, അതിനെക്കുറിച്ചുള്ള ഒരു വാഞ്ച, കർത്താവേന്റെ ജീവിതത്തിന്റെ മേല് അതിന്റെ വർദ്ധിച്ചു വരുന്ന ഒരു അനുഭവം തരണമേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിരിക്കും. പലരും ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ കരുതിയിരിക്കുന്നത് ക്രിസ്തീയ ജീവിതം കർത്താവിനെ സ്വീകരിച്ചു, ഇനി ക്രൂശൊക്കെ എടുത്ത് എങ്ങനെയെങ്കിലും ക്രൂശൊക്കെ എടുത്ത് എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് കർത്താവിനെ പോലെയൊക്കെ ആകും. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പൊങ്ങി വരുന്ന പലതിനെയും നമുക്ക് അടിച്ചമർത്തി വെച്ച് എങ്ങനെയെങ്കിലും അങ്ങ് ആ നിലയിലല്ല. മറിച്ചെന്താ? മറിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് കടന്നു പോകാൻ നേരത്ത് ആ നിലയിലാണല്ലോ പറഞ്ഞത്. അവിടുന്ന് എന്താ പറഞ്ഞത്? ഞാൻ പോയതിനു ശേഷം നിങ്ങൾക്ക് ഒരു കാര്യസ്ഥനെ അയച്ചു തരും, ഒരു സഹായിയെ എന്നാണ് ഒരു വെർഷനില് നമ്മൾ കാണുന്നത്. ഒരു സഹായി, സഹായിയെ എപ്പോഴും ആവശ്യം. നമ്മളെ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ ഒക്കാതെ വരുമ്പോഴാണ് സഹായിയെ ആവശ്യം. ഈ ഒരു കസേര എടുത്തു പൊക്കാനായിട്ട് എന്നോട് ആരെങ്കിലും പറഞ്ഞാൽ എനിക്കത് തന്നെ എടുത്തു പൊക്കാം. എന്നാൽ ഈ മേശ എടുത്തു പൊക്കാൻ ഒരാൾ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഒരാളെ കൂടെ സഹായത്തിന് വിളിക്കും. എന്നെ കൊണ്ട് തനിയെ ഒക്കെയല്ല. പിന്നെയുള്ളവരെ, എന്റെയും നിന്റെയും ക്രിസ്തീയ ജീവിതം തന്നെ കൊണ്ടുപോകാൻ ഒക്കുന്നില്ല എന്നുള്ള ഒരു പോയിന്റിനെ നാം എത്തിച്ചേർന്നിട്ടുണ്ടോ? അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രസക്തി. പരിശുദ്ധാത്മാവ് സഹായിയായിട്ട് നമ്മോടൊപ്പം ഉണ്ട്. അവിടെ നമ്മളെ സഹായിക്കും. ഒരു വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം, അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതം ചെയ്യാനായിട്ട് നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നീ പേടിക്കണ്ട, എന്നെ കൊണ്ട് അത് കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെട്ടു പോകണ്ട. നിനക്ക് ഒരു സഹായിയെ തരാമെന്ന് പറഞ്ഞാണ് കർത്താവ് പോയത്. അവിടുന്ന് മരിച്ചുയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കരേറിപ്പോയപ്പോ, പിതാവിന്റെ സന്നിധിയിൽ കരേറിപ്പോയിട്ട് അവിടുന്ന് വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനെ വാങ്ങിച്ച് നമുക്ക് തന്നു. നമുക്കിപ്പോൾ ആ സഹായിയുണ്ട്, ആ സഹായിയുണ്ട്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കൊണ്ട് തനിയെ ചെയ്യാൻ വയ്യാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ആ സഹായത്തോടെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. സഹോദരി, ഒരു അനുഗ്രഹീതമായ വിജയകരമായ ഒരു ജീവിതം നിനക്ക് ചെയ്യാൻ കഴിയുന്നില്ലേ? കുഞ്ഞെ, നിനക്ക് നിന്റേതായ രീതിയിൽ കർത്താവ് നീ കേൾക്കുന്ന വചനത്തോട് ചേർന്ന് മുന്നോട്ട് പോകാനായിട്ട് നിന്നെ കൊണ്ട് കഴിയുന്നില്ലേ? സഹോദര, നിന്റെ വീട്ടിലെ നിനക്ക് ആ നിലയില്, നീ ആഗ്രഹിക്കുന്ന നിലയില് ഒരു നല്ല ഭർത്താവായും പിതാവായും ഇരിക്കാൻ കഴിയുന്നില്ലേ? കഴിയാതെ വരുമ്പോഴാണ് നമുക്ക് ദാഹം ഉണ്ടാകുന്നത്. ആ ദാഹം നമ്മെ എന്തിലേക്ക് നടത്തണം? പരിശുദ്ധാത്മാവിനെ പാനം ചെയ്യുന്നതിലേക്ക് നമ്മളെ നടത്തണം. ഇവിടെ നാം വായിച്ചത് യേശു പറഞ്ഞു, ദാഹിക്കുന്ന ഏവരും എന്റെ അടുത്തേക്ക് വരട്ടെ. നാം ഈ ആ നിലയിൽ ഒരു ആവശ്യത്തിലായിരിക്കുന്നു. ആവശ്യത്തിലാണെങ്കിൽ നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. എന്തിനു വേണ്ടി? ഒരു വലിയ ശുശ്രൂഷ ചെയ്യാനൊന്നുമല്ല, അത് ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ ദൈവം തക്ക സമയത്ത് അത് ചെയ്തോളൂ. എന്നാൽ പ്രാഥമികമായിട്ടും നീ ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു ജീവിതം, ഒരു ക്രിസ്ത്യൻ ജീവിതം നയിക്കാനായിട്ട് എന്നെ കൊണ്ട് തനിയേ കഴിയില്ല. ആ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ അളവ് എനിക്ക് തന്നാലേ പറ്റുകയുള്ളൂ എന്ന് നാം പ്രാഥമികമായിട്ടും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. ഇവിടെ നോക്കുക, പരിശുദ്ധാത്മാവിനെ ആ ഒരു വെള്ളത്തോട്, ഒരു നദിയോട് ചേർത്താ പറഞ്ഞിരിക്കും. നാം പഴയനിയമ ഭക്തന്മാരുടെ അനുഭവങ്ങൾ നോക്കുമ്പോൾ, പഴയനിയമ ഇസ്രായേലിന്റെ അനുഭവം നോക്കുമ്പോൾ, അവരുടെ മധ്യത്തിലും നദി ഒഴുകിയതായിട്ട് നാം കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന് നാം അങ്ങനെ ഒരു രംഗം കാണുന്നുണ്ടല്ലോ. പുറപ്പാട് പുസ്തകം
പതിനേഴാം അധ്യായം. അവര് അനന്തര ഇസ്രായേൽ മക്കളുടെ സംഘമെല്ലാം സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് അവരെ രഫീദീമിൽ എത്തി പാളയം ഇറങ്ങി. അവിടെ എന്തില്ലായിരുന്നു? കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. കുടിപ്പാൻ വെള്ളമില്ലാതെ വന്നപ്പോ അവരെ വെള്ളത്തിനു വേണ്ടി ആഗ്രഹിച്ചു, നിലവിളിച്ചു, പെരുവിർത്തു. ഉടനെ മോശ യഹോവയോട് നിലവിളിച്ചു, ഈ ജനത്തിന് ആവശ്യമുള്ള വെള്ളം കൊടുക്കാൻ എനിക്ക് എവിടുന്ന് കഴിയും എന്ന് മോശ പറഞ്ഞു. ഉടനെ ദൈവം പറഞ്ഞു, യഹോവ പറഞ്ഞു, ഇസ്രായേൽ മൂപ്പന്മാരെ ചിലരെ കൂട്ടിക്കൊണ്ട്, അതിന്റെ എട്ടാമത്തെ വാക്യം, നീ നദിയെ അടിച്ച വടിയും കയ്യിലെടുത്ത് ജനത്തിന്റെ മുമ്പാകെ കടന്നുപോക. ഞാനും ഹോരേബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും. നീ പാറയെ അടിക്കണം, ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും എന്ന് കൽപ്പിച്ചു. മോശ ആ നിലയിൽ ചെയ്തു. വലിയ വെള്ളം പുറപ്പെട്ടു. ആളുകളുടെ 600,000 വരുന്ന ആ ജനത്തിന്റെ ദാഹം അടങ്ങി എന്നാണ് നാം കാണുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ആ മോശ വന്ന് അടിച്ച ആ പാറ ഏതായിരുന്നു? ആ പാറ ഓ നമുക്കറിയാം, 1 കൊരിന്ത്യർ 10 അപ്പോസ്തലനായ പൗലോസ് ഈ രംഗം പറഞ്ഞിട്ട് ആ കാര്യം പറയുന്നുണ്ട്. ആ പാറ ക്രിസ്തുവായിരുന്നു എന്ന് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 10 പഴയ നിയമ ഇസ്രായേൽ അവർ മേഘത്തിൻ കീഴിലായിരുന്നു, എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. 1 കൊരിന്ത്യർ 10 ആദ്യ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ എന്നിട്ട് അവരെ കുറിച്ച് പറയുന്നുണ്ട്, എല്ലാവരും ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു, അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. നാം ഇപ്പൊ കണ്ടത് ആ പാറയെ അടിച്ചു, ആ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു, ആ വെള്ളമാണ് അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. 4 വാക്യത്തിന്റെ ഒടുവിലത്തെ പാഠം, പ്രിയമുള്ളവരെ, കർത്താവായി യേശു ക്രിസ്തുവിൽ നിന്നാണ്, ആ പാറയിൽ നിന്നാണ് എന്താ പുറപ്പെട്ടത്? വെള്ളം പുറപ്പെട്ടത്. ഇതിനെ നമുക്ക് എന്താണ് പ്രസക്തിയുള്ളത്? ഓ കർത്താവായി യേശു ക്രിസ്തു അവിടുന്ന് അടിയേറ്റ്, അവിടുന്ന് തകർക്കപ്പെട്ടു, അവിടുന്ന് ക്രൂശിനെ ചിന്തപ്പെട്ടു. അതിന്റെ ഫലമായിട്ട് എന്തുണ്ടായി? അതിന്റെ ഫലമായിട്ട് യേശു ക്രിസ്തു കരേറിപ്പോയി. ഉയർത്തെഴുന്നേറ്റ് കരേറിപ്പോയപ്പം അവിടെ നിന്ന് ഒരു ജീവജലത്തിന്റെ നദി പുറപ്പെട്ടു. പ്രിയമുള്ളവരെ, നാം പലപ്പോഴും കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പം പാവക്ഷമയെ കുറിച്ചൊക്കെ മാത്രമേ ചിന്തിക്കാറുള്ളൂ. പക്ഷെ യേശു ക്രൂശിന് ആ നിലയിൽ തകർക്കപ്പെടുകയും കൊല്ലപ്പെടുകയും അവിടുന്ന് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ത് ലഭിക്കയില്ലായിരുന്നു? ഈ നദി പുറപ്പെടുകയില്ലായിരുന്നു. ഇവിടെ ഇല്ല. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ആ പാറ അടിക്കപ്പെട്ടു, അടിക്കപ്പെട്ട് അതിനൊരു പിളപ്പുണ്ടായപ്പോഴാണ് അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടത്. നമുക്ക് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി, പ്രിയമുള്ളവരെ, നാം ഈ ആത്മീയ പാറയിൽ നിന്ന് കുടിക്കുന്നവരായിരിക്കണം. യേശു ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ കേവലം അത് ആ ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കുന്ന ആ കാര്യത്തിൽ മാത്രം നമ്മുടെ കണ്ണ് ഒതുങ്ങി നിൽക്കരുത്. അങ്ങനെ അനുഗമിച്ച് കർത്താവ് ക്രൂശിനെ ചെയ്ത ആ പ്രവൃത്തിയുടെ ഫലമായിട്ട് ആത്മാവിന്റെ ഒരു നദി പുറപ്പെട്ടു. ആ ആത്മീയ പാറയിൽ നിന്ന് ഇതാ ഒരു ജീവജലത്തിന്റെ ഉറവ പുറപ്പെടുന്നു. അങ്ങനെ പുറപ്പെട്ടപ്പോ അതിൽ നിന്ന് ഇസ്രായേൽ മക്കളെ കുടിച്ച് അവർ ദാഹം തീർത്തതുപോലെ ഇന്നും നമ്മുടെ ദാഹം തീർക്കാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു തകർക്കപ്പെട്ടതിനെ തുടർന്ന് സ്വർഗത്തിൽ നിന്ന് ആ സിംഹാസനത്തിന്റെ താഴെ ഉമ്മറപ്പടിയുടെ കീഴിൽ നിന്ന് പുറപ്പെടുന്ന ആ ജീവജലത്തിന്റെ ഒരു ഉറവ പുറപ്പെട്ടു. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ദാഹം തീർക്കാനായിട്ട്, നമ്മുടെ ഒരു വിശുദ്ധ ജീവിതത്തിനായിട്ടുള്ള നമ്മുടെ ദാഹം തീർക്കാനായിട്ടുള്ളത്, കർത്താവിന് ഹിതകരമായ ഒരു ജീവിതത്തിനായിട്ടുള്ള നമ്മുടെ ദാഹം തീർക്കാനായിട്ട് ഇതാ ആത്മാവിന്റെ ഒരു നദി ആ അടിക്കപ്പെട്ട പാറയിൽ നിന്ന് പുറപ്പെട്ടത് നമ്മുടെ കണ്ണിന് മുമ്പിൽ എത്രയും വ്യക്തമായിരിക്കണം. എങ്കില് നമ്മുടെ ക്രിസ്തീയ ജീവിതം ഭാരവും പ്രയാസമുള്ളതായിരിക്കില്ല. പ്രിയമുള്ളവരെ, അതാണ് പ്രാഥമികമായിട്ടും എനിക്ക് പറയാനായിട്ടുള്ളത്. നാം പലപ്പോഴും കർത്താവിന്റെ ക്രൂശില് കർത്താവ് ചെയ്ത കാര്യങ്ങളും കർത്താവ് ക്രൂശില് ചെയ്ത പ്രവൃത്തിയെക്കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ അതിന്റെ ഫലമായിട്ട് നമുക്ക് ലഭ്യമായ ഈ കാര്യം, ഒരു ജീവജല നദി പുറപ്പെട്ടു, അത് നമുക്ക് സഹായമാണ്, നമ്മുടെ ദാഹം തീർക്കും, അതിൽ നിന്ന് പാലിക്കണം, ഈ ഒരു കാര്യം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം, ക്രിസ്തീയ ജീവിതം, ഭാരമുള്ളതും പ്രയാസപ്പെട്ടതും. നാം പലപ്പോഴും പറയാറുള്ളത് തലവേദനയുള്ള ഒരു ക്രിസ്തീയ ജീവിതവും കൊണ്ടു നടക്കുന്നതിന്റെ കാരണം അതാണ്. പരിശുദ്ധാത്മാവിന്റെ ഈ നദി സ്വർഗീയ സിംഹാസനത്തിന്റെ ഉമ്മറപ്പടിയുടെ കീഴിൽ നിന്ന് ആ സിംഹാസനത്തിൽ നിന്ന് തന്നെ പുറപ്പെട്ട് വന്നതുകൊണ്ട് നമുക്കെന്താ പ്രയോജനം? പരിശുദ്ധാത്മാവിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നാം എങ്ങനെയാണ് അത് അനുഭവിക്കേണ്ടത്? അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് വിധങ്ങളിലാണ് നടക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു തന്നെ മൂന്ന് വിധത്തില് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ കുറിച്ച് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലാണ് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തിയെ കുറിച്ച് യേശു ആദ്യമായിട്ട് പറയുന്നത്, നാം മനസ്സിലാക്കുന്നത്. 3-ാം അധ്യായത്തില് അതിന്റെ ആദ്യത്തെ വാക്യങ്ങൾ കാണുമ്പോ നമുക്കറിയാം, നിക്കോദേമോസ് എന്നൊരുവൻ ചെന്ന് യേശുവിനോട് ചോദിക്കുന്നു. യേശുവിനോട് ചോദിച്ചപ്പോ ചില കാര്യങ്ങൾ ചോദിച്ചപ്പോ യേശു പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. ഉടനെ നിക്കോദേമോസ് ചോദിക്കുന്നു, എങ്ങനെയാ പുതുതായിട്ട് ജനിക്കുന്നത്? ഉടനെ യേശു പറയുന്നു, അതിന് യേശു 5-ാം വാക്യം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നോക്ക, വെള്ളത്താലും ആത്മാവിനാലും ഉള്ള ഒരു ജനനം, വെള്ളത്താലും ആത്മാവിനാലും ഉള്ള ആ ജനനം, അതിന്റെ ഭാഗമായിട്ട് നാം എന്ത് ചെയ്യും? നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ആ നിലയിലാണ്. ഇവിടെ നോക്കുക, പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തിയെ കുറിച്ചാണ് കാണുന്നത്. പരിശുദ്ധാത്മാവിലുള്ള ഒരു ജനനം അതൊരു തുടക്കമാണ്, അതൊരു ഒരു ആരംഭമാണ്. ദൈവരാജ്യത്തിൽ കടക്കുന്ന അതിന് ആ കടക്കുമ്പോ നമുക്ക് ലഭ്യമാകുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഉള്ളില് പരിശുദ്ധാത്മാവ് വരുന്ന ഒരു അനുഭവമാണ്. പക്ഷെ ആ അനുഭവം എന്താണ്? അത് ഒരു ഒരു കപ്പിന്റെ ഒരു ഒരു നാം സങ്കീർത്തനത്തിന് വായിക്കുന്നുണ്ടല്ലോ, രക്ഷയിലെ നമുക്ക് സംഭവിക്കുന്നത് എന്താ? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളില് വരും. കൊരിന്ത്യർക്കെതിരെ ലേഖനം 12-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വചനത്തിൽ നാം കാണുന്നുണ്ട്, എന്തുണ്ട്? യേശുവിനെ പരിശുദ്ധാത്മാവിനല്ലാതെ കർത്താവ് എന്ന് പറയാൻ ആർക്കും കഴിയില്ല. നാം കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചപ്പോ, കർത്താവിനെ നാഥനായിട്ട് നമ്മൾ സ്വീകരിച്ചപ്പോ എന്ത് സംഭവിച്ചു? പരിശുദ്ധാത്മാവിനാലാണ് അത് സംഭവിച്ചത്. പരിശുദ്ധാത്മാവ് ആ സമയത്ത് നമ്മുടെ ഉള്ളങ്ങളിൽ വന്നു. പക്ഷെ അതെന്താണ്? 116-ാം സങ്കീർത്തനത്തിൽ നാം കാണുന്നു രക്ഷയുടെ ആ അനുഭവത്തെ ഒരു കപ്പിനോട് ഉപമിച്ച് പറയുന്നത് നാം കാണുന്നുണ്ട്. 116-ാം സങ്കീർത്തനം ഞാന് രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. 116-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യമാണ്. നോക്കുക, നാം രക്ഷിക്കപ്പെടുമ്പോ, കർത്താവിനെ അറിയുമ്പോ, കർത്താവിനെ നാഥനും നമ്മുടെ രക്ഷകനുമായിട്ട് സ്വീകരിക്കുമ്പോ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളില് പകരപ്പെടുന്നുണ്ട്. പക്ഷെ ആ പകരപ്പെടുന്നത് എന്താണ്? ഒരു കപ്പില് അല്പം വെള്ളം ഇരിക്കുന്നത് പോലെ മാത്രമാണ്. രക്ഷയുടെ പാനപാത്രം. രക്ഷയെ കുറിച്ച് പറയുമ്പോൾ രക്ഷിക്കപ്പെടുന്ന ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരുന്നു. പക്ഷെ അതൊരു കപ്പിനുള്ളിൽ അല്പം വെള്ളം ഇരിക്കുന്നത് പോലെ മാത്രമാണ് ഇരിക്കുന്നത്. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന എല്ലാവരും ഈ നിലയിലെങ്കിലും പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതായത്, എന്നെ കേൾക്കുന്ന എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ സ്വീകരിക്കാത്ത ആരെങ്കിലും ഇന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ആദ്യം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ആരംഭിക്കുന്ന ആദ്യത്തെ കാര്യത്തിലേക്ക് നിങ്ങൾ ചുവടുവെക്കണം. എന്താണത്? യേശുവിനെ നാഥനും കർത്താവുമായിട്ട് സ്വീകരിക്കുകയും അവിടുന്ന് കാൽവരി ക്രൂശിലെ വരുത്തിയ ആ രക്ഷയെ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ഹൃദയത്തില് പരിശുദ്ധാത്മാവ് ഒരു കപ്പിനെന്ന വണ്ണം, കപ്പിന് വെള്ളം എന്ന വണ്ണം നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് വരും. ആ അനുഭവം, ആ അനുഭവത്തിലൂടെ കടന്നുപോയവരാണ് എല്ലാവരും എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ കടന്നുപോയിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ പ്രവൃത്തി ആരംഭിക്കുന്നതിന്റെ തുടക്കം എന്ന് പറയുന്നത് ആദ്യമായിട്ട് ആ രക്ഷയിലാണ്. രക്ഷ ഒരു കപ്പിന്റെ അകത്ത് വെള്ളം ഇരിക്കുന്ന പോലെ മാത്രമേ ഉള്ളൂ, പക്ഷെ അത് അവിടെ ആരംഭിക്കണം. അങ്ങനെ ആ നിലയിലെ കർത്താവിനെ സ്വീകരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ അവരുടെ രക്ഷയുടെ ദിവസമാകട്ടെ. കർത്താവിനെ നാഥനായിട്ട് സ്വീകരിക്കുക. പരിശുദ്ധാത്മാവ് എന്നാൽ നിന്റെ ഉള്ളില് വരും, നിന്റെ ഉള്ളില് വാസം ചെയ്യും. വാസം ചെയ്യുന്നത് ഒരു പാരപാത്രത്തില് വെള്ളം ഇരിക്കുന്നത് പോലെയാണ്. എന്നാൽ അതിന്റെ വർത്തമാനമായ ഒരു അനുഭവത്തെ കുറിച്ച് യേശു കർത്താവ് തുടർന്ന് അടുത്ത അധ്യായത്തിലെ പറയുന്നത് നാം കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായത്തിൽ നിന്നാണ് ഇപ്പോഴും നമ്മൾ വായിച്ചത്. ആത്മാവിനാലുള്ള ജനനം, ആ ജനനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളില് ഒരു പാലപാത്രത്തിൽ ഒരു കപ്പിലെന്ന പോലെ കടന്നു വരുന്നതിനെ കുറിച്ച് നാം പറഞ്ഞു. എന്നാൽ അതിന്റെ വർത്തമാനമായ ഒരു അനുഭവം 4 യേശു പറയുന്നുണ്ട്. ആ ശമരിയക്കാരിയായ സ്ത്രീയോട് പറയുന്ന അനുഭവമാണ് അതിന്റെ 14 വാക്യം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോ, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല, ഞാൻ കൊടുക്കുന്ന വെള്ളം അവന് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായി തീരും എന്ന് പറഞ്ഞു. നോക്കുക, ഇവിടെ പരിശുദ്ധാത്മാവിനെ ഒരു കപ്പിനകത്തുള്ള വെള്ളത്തോടല്ല ഉപമിച്ചിരിക്കുന്നത്, മറിച്ച് എന്തിനോടാണ്? ഒരു നീരുറവിനോടാണ്. നീരുറവ്, നീരുറവ്, ഉറവ. ഉറവയ്ക്ക് എന്താ, ഉറവ തനിയെ പൊട്ടി പുറപ്പെടുന്നതാണ്, അതിനുള്ളിൽ നിന്ന് പുറപ്പെടുന്നതാണ്. നാം ഒരു വേർഷനിലായി ഈ പാഠം വായിക്കുന്നത് അവന്റെ ഉള്ളിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന ഒരു കിണർ, കിണറായി തീരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വളരെ അറിയാവുന്ന ഒരു കാര്യമാണ്, കിണർ. ഒരു കപ്പിന്റെ അകത്ത് കുറച്ച് വെള്ളമുള്ളതാണോ, വീട്ടിലൊരു കിണറുള്ളതാണോ, ഏതാ നല്ലത്? കപ്പിന്റെ അകത്തെ വെള്ളം കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ തീർന്നു പോയെന്നിരിക്കും, അല്ലെങ്കിൽ കപ്പിന്റെ അകത്തെ വെള്ളം നമുക്ക് ആവശ്യത്തിന് കിട്ടിയില്ലെന്നിരിക്കും. എന്നാൽ വീട്ടിലൊരു കിണറുണ്ടെങ്കിലോ, കിണറുണ്ടെങ്കിൽ അതിന്റെ അകത്ത് ഉറവയുണ്ട്, ഉറവയുണ്ട്, നീരുറവുണ്ട്. ജീവജലത്തിന്റേതായ ആ നിലയിൽ ഒരു ഉറവ നമ്മുടെ ഹൃദയത്തിൽ തന്നെ, നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാകുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് യേശു ക്രിസ്തു പറഞ്ഞത്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോ പരിശുദ്ധാത്മാവിന്റെ ചെറിയൊരളവില് നമ്മുടെ ഹൃദയത്തിലെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു. എന്നാൽ ഇതാ ശമര്യക്കാരിയോട് പറയുമ്പോ കർത്താവ് പറയുന്നു, നിന്റെ ഉള്ളില് ജീവജലത്തിന്റെ ഒരു ഉറവ തന്നെ, അതിന്റെ ഒരു കിണർ തന്നെ ഉണ്ടാകുന്ന ഒരു കാര്യം പറയുന്നു. ഓ, നമ്മുടെ പലപ്പോഴും ഈ ജീവജലത്തിന്റെ ഒരു ഉറവ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എന്താണ്? നമ്മുടെ ജീവിതം സന്തോഷകരമായ ഒരു ജീവിതമാണ്. ആ സന്തോഷം ആർക്കും കെടുത്തിക്കളയാൻ കഴിയില്ല. വീട്ടിലൊരു കിണറ്റിൽ വെള്ളമുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന്, വീടിന്റെ ആവശ്യത്തിനും നമ്മുടെ ആവശ്യത്തിനും ജലമായി. ഞാൻ ഇന്നലെ എന്റെ ഒരു പഴയ സ്നേഹിതനെ കണ്ടപ്പോ, അദ്ദേഹം ഈ കുമാരനല്ലൂരുള്ള ഒരു പഴയ വീട്, അദ്ദേഹം താമസിച്ചിരുന്ന വീട് വിട്ട് പുതിയൊരു വീട് വാങ്ങിച്ച് അങ്ങോട്ട് മാറിയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തിനാ പഴയ വീട് വിട്ടത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, പഴയ വീട്ടില് കിണറില്ലായിരുന്നു, അവിടെ എന്തേ ഉള്ളൂ, മുനിസിപ്പാലിറ്റിയുടെ വെള്ളം മാത്രമേ വരുള്ളൂ, മുനിസിപ്പാലിറ്റിയുടെ വെള്ളം വരും. ആ മുനിസിപ്പാലിറ്റിയുടെ വെള്ളത്തെ ആശ്രയിച്ച് ആ വീട്ടിൽ താമസിച്ചു. പക്ഷേ അങ്ങനെ പോയപ്പോ പല ദിവസങ്ങളിലും മുനിസിപ്പാലിറ്റിയുടെ വെള്ളമില്ല, വെള്ളം വരുമെന്ന് പറഞ്ഞു. തക്ക സമയത്ത് ചാപ്പ് തുറന്നു നോക്കുമ്പോൾ കുറച്ച് കാറ്റ് പോകുന്ന ശബ്ദം കേൾക്കുന്നതല്ലാതെ വെള്ളം കിട്ടുന്നില്ല. അങ്ങനെ വന്ന് അദ്ദേഹം സഹി കെട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു പുതിയ വീട് വാങ്ങിച്ച് അവിടെ ഒരു കിണർ കുഴിച്ചു. ഇപ്പം മുനിസിപ്പാലിറ്റിയുടെ വെള്ളമില്ലെങ്കിലും അദ്ദേഹത്തിന് പ്രശ്നമില്ല. പ്രിയമുള്ളവരെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു കിണറുണ്ടെങ്കിൽ, ഉള്ളിൽ തന്നെ ഒരു ഉറവയുണ്ടെങ്കിൽ, ആ വെളിയിൽ നിന്നുള്ള ഒത്തിരി ഉത്സാഹങ്ങൾ ഒന്നും ഇല്ലെങ്കിലും നമുക്കെന്തുണ്ട്? നമുക്ക് ആവശ്യത്തിന് ഉത്സാഹവും സന്തോഷവും സമാധാനവും ഉണ്ടായിരിക്കും. പരിശുദ്ധാത്മാവിന്റെ രണ്ടാമത്തെ ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് നാം ഇവിടെ വായിക്കുന്നത്. നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ ആ നിലയിലുണ്ടോ? അതോ നിങ്ങളെ എപ്പോഴും മീറ്റിങ്ങിന് വന്നാലേ, വന്ന് പാട്ട് പാടുന്നത് കേട്ടാലേ, അല്ലെങ്കിൽ സഹോദരന്മാര് ഫോൺ വിളിച്ച് പറഞ്ഞാലേ എപ്പോഴും ഒരു ഉത്സാഹം വരുന്നുണ്ടോ? ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് തനിയെ ഒരു സന്തോഷം, ഒരു ആഴത്തിലുള്ള ഒരു സമാധാനം, അതിന്റെ ഒരു ഉറവ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? ആ ഉറവ ഏതുറവയാണ്? പരിശുദ്ധാത്മാവിന്റെ ഉറവയാണ്. അതൊരു രണ്ടാമതൊരു അനുഭവമാണ് നാം ഇവിടെ കാണുന്നുണ്ട്. ഓ, ആ സ്ത്രീയോട് പറഞ്ഞു, നിന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദി പുറപ്പെടും. നമ്മുടെ ജീവിതത്തിൽ ആ നിലയിലുണ്ടോ? കർത്താവ് ആഗ്രഹിക്കുന്നത് നാം ഒരു കപ്പിലെ വെള്ളം ഉള്ളതുപോലെ ഇരിക്കുക എന്നുള്ളതല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ അതിന്റെ ഉറവുകൾ ഉണ്ടാകണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 16:22 വാക്യം, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. എന്നുവെച്ചാൽ ഓ, മുനിസിപ്പാലിറ്റിയുടെ വെള്ളം ഇല്ലാതെ പോയാലും നിങ്ങൾക്ക് വെള്ളം കൂടി മുട്ടുകയില്ല എന്ന് പറയുന്നത് പോലെ ഒരു വാക്യമാണ് ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ കാണുന്നത്. എന്താ സന്തോഷം തരുന്ന പുറമേ നിന്നുള്ള ഒത്തിരി കാര്യങ്ങളിൽ അങ്ങ് നിന്നുപോയാലും എന്തുണ്ട്? ആ, നിങ്ങളുടെ സന്തോഷം ആരും
എടുത്തു കളയില്ല. എന്തുകൊണ്ട് ആർക്കും ആ സന്തോഷം എടുത്തു കളയാൻ ഒക്കാത്തത്?
കാരണം അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഉറവയായിട്ട് പുറപ്പെടുന്നതാണ്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു കിണറായിട്ട് ആ ഉറവ ഉണ്ട് എന്നുള്ളതാണ്.
എത്ര പേർക്ക് ഈ നിലയിൽ ഒരു അനുഭവത്തിന് ആഗ്രഹമുണ്ട്? കേവല കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു, നിങ്ങളുടെ ഉള്ളില് പരിശുദ്ധാത്മാവിന്റെ ഒരു അനുഭവമുണ്ട്, ഒരു കപ്പിലെ വെള്ളം ഇരിക്കുന്നത് പോലെ ഒരു അനുഭവമുണ്ട്.
പക്ഷെ അതുകൊണ്ട് തൃപ്തരാണോ? അതിനപ്പുറത്ത് ഓ ആർക്കാലും ആരാലും എടുത്തു കളയാൻ ഒക്കാത്ത ഒരു സന്തോഷം,
ആരാലും എടുത്തു കളയാൻ ഒക്കാത്ത ഒരു സമാധാനം. യേശു ക്രിസ്തു അടുത്ത അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു, അത് ലോകത്തിന് കിടത്താൻ കഴിയുന്നതല്ല. ആർക്കും എടുത്തു കളയാൻ ഒക്കാത്ത സന്തോഷവും സമാധാനവും ഉത്സാഹവും ദൈവസന്നിധിയിലുള്ള ആ നിലയിലുള്ള പ്രാഗൽഭ്യവും നമുക്ക് ജീവിതത്തിൽ പ്രാപിക്കാൻ കഴിയും. എങ്ങനെ പ്രാപിക്കാൻ കഴിയും? പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തിയായിട്ട് ഓ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു അത് ശമര്യ സ്ത്രീയോട് പറയും. അവളോട് പറയുന്നത്, അവൾ വെള്ളം എടുക്കാനായിട്ടാണ് വന്നത്. യേശു അവളോട് പറഞ്ഞു, ഞാൻ നിനക്ക് വെള്ളം തരാം എന്ന് മാത്രമല്ല, നിന്റെ ഉള്ളിൽ ഒരു കിണറും തരാം. നിന്റെ സന്തോഷം പുറമേ നിന്നുള്ള ഏതെങ്കിലും ശക്തികളെ ആശ്രയിച്ചല്ല പിന്നീടിരിക്കുന്നത്, മറിച്ച് നിന്റെ ഉള്ളിൽ നിന്ന് തന്നെ സ്വാഭാവികമായിട്ട് സന്തോഷവും സമാധാനവും ക്രിസ്ത്യൻ ജീവിതത്തിന് പാട്ടും ഒക്കെ ഉള്ള ഒരു അനുഭവം, അനുഗ്രഹീതമായ ഒരു ജീവിതമാണ്. പ്രിയമുള്ളവര്, നമ്മുടെ ജീവിതത്തിൽ അതിന്റെ കുറവുണ്ടെങ്കിൽ നാം ഓർക്കുക, പരിശുദ്ധാത്മാവിന്റെ കുറവാണ് അത് കാണിക്കുന്നത്. നാം അതിനായിട്ട് ദാഹിക്കണം. നാം കർത്താവിനോട് പറയണം, കർത്താവേ, ഞാനും നിന്നെ നാഥനും കർത്താവുമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഒരു കപ്പിലെ വെള്ളം പോലെ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഞാൻ അതുകൊണ്ട് തൃപ്തനല്ല, അതുകൊണ്ട് ഞാൻ തൃപ്തയല്ല. കാരണം ഇന്നും ഒരു കൊച്ചു കാര്യം കേട്ടാൽ മതി എന്റെ മുഖം വാടും. ഒരു സഹോദരി ഫോൺ ചെയ്ത് വിളിച്ച് എന്നെ ഉത്സാഹിപ്പിച്ചില്ലെങ്കിൽ എനിക്ക് ഉത്സാഹമില്ല. ഒരു മീറ്റിംഗ് മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ എന്റെ ക്രിസ്തീയ ജീവിതം പോയി, എല്ലാം കുഴഞ്ഞു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാ? മുനിസിപ്പൽ വെള്ളത്തെ ആശ്രയിച്ചാണ് ഞാൻ ഇത്രയും നാൾ നിന്നത്. മുനിസിപ്പൽ വെള്ളം വന്നില്ലെങ്കിൽ എനിക്ക് വെള്ളം കൂടി മുട്ടിപ്പോയി. ആ സഹോദര സഹോദരി, ആ നിലയില് ഒരു ജീവിതമല്ല നിന്നെയും എന്നെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമര്യക്കാരിയായ സ്ത്രീയോട് പറഞ്ഞു, ഓ നീ, നിന്റെ ഉള്ളിൽ തന്നെ ഞാൻ പൊങ്ങി വരുന്ന ഒരു നീരുറവ തരാൻ പോവുകയാണ്. നിനക്കങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? ഉള്ളിൽ നിന്ന് തന്നെ സാഹചര്യം ഏതായാലും സന്തോഷം സ്വാഭാവികമായിട്ട് ലഭ്യമാകാത്ത സാഹചര്യമാണെന്നിരിക്കട്ടെ, സമാധാനം സ്വാഭാവികമായിട്ട് ലഭിക്കാൻ പ്രയാസമുള്ള സാഹചര്യമാണെന്നിരിക്കട്ടെ, എന്നാലും ഉള്ളിൽ നിന്ന് അടക്കിയാലും അടക്കാനാവാത്ത ഒരു സന്തോഷം, ഉള്ളില് ഒരു സമാധാനം, ഉള്ളില് ഒരു പാട്ട്, അത് അത് അങ്ങനെ ഒരു ജീവിതം സന്തോഷകരമായ ജീവിതമല്ലേ? അതെങ്ങനെ ലഭിക്കും? യേശു പറഞ്ഞു, നിന്റെ ഉള്ളിൽ തന്നെ പൊങ്ങി വരുന്ന ഒരു ജീവ ജലനദിയുടെ ഒരു നീരുറവ് ഞാൻ തരാനായിട്ട് ആഗ്രഹിക്കുന്നു. നാം നദിയെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ പഴയ നിയമത്തിന് യിരെമ്യാവിന്റെ പുസ്തകത്തില്, യിരെമ്യാവിന്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ അതിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോ അവിടെ ഒരു അവിടെ നാം ഇതാ അതിന്റെ 17-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിൽ വരുമ്പോൾ, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരുകുന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുന്നില്ല, അതിന്റെ ഇല പച്ചയായിട്ടിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഇതാ നോക്കുക, ഒരു ഭയങ്കര വരൾച്ചയുടെ ഘട്ടം, എല്ലായിടത്തും ചെടികൾ ഉണങ്ങി വാടിപ്പോയി, വൃക്ഷങ്ങളൊക്കെ അതിന്റെ പച്ച ഇലകൾ നഷ്ടപ്പെട്ടും ഉണങ്ങി വരണ്ട നിൽക്കുമ്പോൾ ഇവിടെ ഇതാ ഒരു വൃക്ഷം. ആ വൃക്ഷം എന്താ? ആ വൃക്ഷം ഉഷ്ണത്തെ പേടിക്കുകയില്ല, വരൾച്ചയെ പേടിക്കുകയില്ല. അതിന് എന്തുണ്ട്? അതിന്റെ ഇല പച്ചയായിട്ടിരിക്കും, അതിന് എപ്പോഴും ഫലമുണ്ട്. സഹോദരി സഹോദര, നീ അങ്ങനെ ഒരു വൃക്ഷമായിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സാഹചര്യം എന്തുമാകട്ടെ, വരൾച്ചയും ഉഷ്ണവും, ഓ വീട്ടിലെ ആളുകൾ എന്നെ തെറ്റിദ്ധരിക്കുന്നു, എന്റെ ബന്ധുക്കൾ എന്നെ തെറ്റായിട്ട് ചിത്രീകരിക്കുന്നു, ഒരു ഉണക്കിന്റെയും വരൾച്ചയുടെയും ഉഷ്ണത്തിന്റെയും അവസ്ഥയാണ്. പക്ഷെ നീ എപ്പോഴും പച്ച പിടിച്ചും പുഷ്ടി വെച്ചും ഫലം കായ്ച്ചും ഇരിക്കും, അങ്ങനെ ഒരു അനുഭവം, അതിനായിട്ട് നിനക്ക് ആഗ്രഹമുണ്ടോ? ഇവിടെ ഇതാ ആ നിലയിൽ ഒരു വൃക്ഷത്തെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ആ വൃക്ഷത്തിന് ഉഷ്ണം തട്ടുമ്പോഴും എങ്ങനെയാണ് പച്ച പിടിച്ചും പുഷ്ടി പ്രാപിച്ചും ഫലം കായ്ച്ചും
ഇരിക്കാനായിട്ട് ഒക്കുന്നത്. അതിന്റെ ഒരു രഹസ്യം അവിടെ പറയുന്നുണ്ട്. അത് എന്താ? അതിന്റെ വേരുകൾ ചെന്ന് ഓ ഒരു ഉറവയിലേക്ക് നീണ്ടു ചെല്ലുന്നുണ്ട്. ആ ഉറവയിലെ വെള്ളത്തിൽ നിന്ന് ആ വേരുകള് അതിന് വേണ്ട പോഷകം വലിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് എങ്ങനെ ഓ പല കായ്ച്ചുകൊണ്ട് പച്ച ഇലകളുള്ളതായിട്ട് ഉഷ്ണത്തെ പേടിക്കാതെ നിൽക്കുന്ന ഒരു വൃക്ഷമായിത്തീരും. പ്രിയമുള്ളവരെ, നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ ചുറ്റുപാടും ഉഷ്ണവും വരൾച്ചയും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് നമ്മളൊരു പച്ചപ്പുണ്ടായിരിക്കാൻ കഴിയും. നമ്മളെ ഫലം ലഭിക്കാനായിട്ട് കഴിയും. നമ്മളെ ആളുകൾക്ക് ധാരാളം പേർക്ക് ഉത്സാഹം നൽകാനായിട്ട് നമുക്ക് കഴിയും. എങ്ങനെ കഴിയും? നമ്മുടെ വേരുകള് ആ ഉറവയിലേക്ക് ചെന്നാൽ അതിനെ കഴിയും. ഈ ജീവജലത്തിന്റെ ഒരു ഉറവ അത് നമ്മിൽ ഉണ്ടാവുകയും നമ്മുടെ വേരുകള് അതിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്താൽ നമുക്ക് എല്ലാ സമയത്തും ഉഷ്ണകാലത്തും വരൾച്ചയുടെ സമയത്തും എല്ലാം പല കായ്ച്ചുകൊണ്ടിരിക്കാനായിട്ട് കഴിയും. പച്ച നിറമുള്ള ഇലകൾ ഉള്ളവരായിരിക്കാനായിട്ട് കഴിയും. ആ വാഗ്ദാനമാണ് ഇവിടെ കാണുന്നത്. പക്ഷേ അതിന്റെ വേരുകൾ ആ നിലയിൽ അങ്ങോട്ട് ഉറവിനടുത്തേക്ക് പോകുന്നത് ആരും കാണുന്നില്ല. എല്ലാരും പറയും ഈ സഹോദരന് മാത്രം എന്താ ഇത്ര സന്തോഷം, അല്ലെങ്കിൽ ഈ സഹോദരിക്ക് മാത്രം ഈ പ്രശ്നത്തിന്റെ മധ്യത്തിലും ഒരു ചാഞ്ചല്യമില്ലല്ലോ. ഓ, ആ സഹോദരന്റെയും സഹോദരിയുടെയും വേരുകള് ഒരു ജീവജലത്തിന്റെ ഉറവിലേക്ക് പാലി ചെല്ലുന്നുണ്ട്. അത് ഭൂമിയുടെ മുകളിൽ കാണുന്ന ഒരു കാര്യമല്ല, ആഴത്തിൽ നടക്കുന്ന, ആഴത്തിൽ വേരുകൾ പോകുന്ന ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ആ നിലയിൽ ഒരു ജീവിതം പറ്റും. ആ നിലയിൽ ഒരു ജീവിതം ജീവിക്കാനായിട്ട് കഴിയും. അതിനുള്ള സാധ്യത എവിടെയാണ്? നമ്മുടെ ഉള്ളിൽ തന്നെ ആ ജീവജലത്തിന്റെ ഒരു ഉറവുണ്ടെങ്കിൽ, ഒരു സ്പ്രിംഗ് ഉണ്ടെങ്കിൽ, അതിന്റെ ഒരു അരുവി ഉണ്ടെങ്കിൽ, അരുവി പുറപ്പെടുന്ന നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, നമുക്ക് ഫലം കായ്ച്ചും പുഷ്ടി വെച്ചും ഇരിക്കാനായിട്ട് കഴിയും. പരിശുദ്ധാത്മാവിന്റെ മൂന്നാമത് അനുഭവത്തെ കുറിച്ചും കർത്താവ് പറയുന്നുണ്ട്. അതാണ് നാം തുടക്കത്തിൽ വായിച്ച വാക്യം, അതിന്റെ ഏഴാമധ്യായം, യോഹന്നാന്റെ സുവിശേഷം ഏഴാമധ്യായം. ഇവിടെ ഇതാ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. നാം ആദ്യം കണ്ടത് ഒരു കപ്പിനകത്ത് ഒരല്പം വെള്ളം ഇരിക്കുന്ന ഒരു അനുഭവമാണ്. രണ്ടാമത് കണ്ടത് എന്താണ്? ഒരു ഉറവ പുറപ്പെടുന്ന ഒരു അനുഭവമാണ്. മൂന്നാമത് ഇവിടെ ഇതാ കണ്ടത് എന്താ? ഒരു നദിയല്ല, നദിയുമായിരുന്നു ഞാൻ ഇത്രയും നാളും വായിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വായിച്ചപ്പം നദികൾ എന്നാണ്. ഒരു നദിയുടെ ഒരു പല നദികള് നമ്മളിൽ നിന്ന് പുറപ്പെടും. എത്ര അനുഗ്രഹീതമായ ഒരു ജീവിതം! കർത്താവിനെ വിശ്വസിക്കുന്ന ഒരുവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, അവന്റെ ഉള്ളില് ഒരു കപ്പിന് വെള്ളം പോലെ പരിശുദ്ധാത്മാവ് ഇരിക്കും. രണ്ടാമത്, പരിശുദ്ധാത്മാവ് ഒരു ഉറവയായിട്ട് അവനിൽ നിന്ന് പുറപ്പെടും. മൂന്നാമത്, ആ ഉറവ വർദ്ധിച്ചു വന്ന് വലിയ നദികളായി തീരും. ധാരാളം കാട്ടുകഴുതകളും അവിടെ വന്ന് വെള്ളം കുടിക്കും, അവയുടെ ദാഹം തീർക്കും. ഓ, ധാരാളം മൃഗജാലങ്ങൾ വരും, അതിൽ നിന്ന് ദാഹം തീർക്കും. അവനൊരു മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹ വിഷയമായിരിക്കും. പ്രിയമുള്ളവര്, മൂന്നാമത്തെ ഒരു അനുഭവമാണ്. ഈ മൂന്ന് അനുഭവവും നമ്മുടെ ജീവിതത്തിന് തരാനായിട്ടാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നിനക്ക് അതിന് ആഗ്രഹമുണ്ടോ? അതോ ഉള്ളിന് കിട്ടിയ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ ഹൃദയത്തിന് പകർന്നു തന്ന ഓ പരിശുദ്ധാത്മാവിന്റെ ഒരു ചെറിയ അളവ് കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുകയാണോ? അതിനപ്പുറത്ത് ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഉറവയും, അതിനേക്കാളും അപ്പുറത്ത് നിന്നിൽ നിന്ന് തന്നെ ജീവജലത്തിന്റെ നദികൾ പുറപ്പെടുന്ന ഒരു അനുഭവവും അതിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? പലരും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകുന്നതിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. പലർക്കും അതിനായിട്ട് ഒരു ആഗ്രഹമുണ്ട്. ഗലാത്യർക്കെതിരെ ലേഖനത്തില് അപ്പോസ്തലനായ പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഗലാത്യർക്കെതിരെ ലേഖനം അതിന്റെ രണ്ടാം അധ്യായത്തില് അതിന്റെ മൂന്നാം അധ്യായത്തില് അതിന്റെ പതിനാലാമത്തെ വാക്യം, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. എന്താ അതിന്റെ തൊട്ട് മുകളിലുള്ള വാക്യങ്ങളോട് ചേർത്ത് വായിച്ചാലേ നമുക്ക് അത് മനസ്സിലാവുകയുള്ളൂ. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. യേശു ക്രിസ്തു ശാപമായി തീർന്നതുകൊണ്ട് നമുക്ക് എന്ത് ലഭിച്ചു എന്നാണ് നാം പറയുന്നത്? അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം നമുക്ക് ലഭിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അബ്രഹാമിന്റെ അനുഗ്രഹം ഇന്ന് ക്രിസ്തീയ കോളത്തിലെ പലർക്കും താല്പര്യമുള്ള ഒരു വാക്യമാണിത്. ഈ പ്രോസ്പെരിറ്റി സമൃദ്ധിയുടെ സുവിശേഷം പറയുന്നവര് സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ്. ഗലാത്യർക്കെതിരെ ലേഖനം 3:14 അവർ പറയുന്നത്, പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിന്റെ മക്കളാണ്. നമ്മൾ അബ്രഹാമിന്റെ വീട്ടിൽ എന്തായിരുന്നു? അബ്രഹാമിന്റെ വീട്ടിൽ ദാസീദാസന്മാരുണ്ടായിരുന്നു, ആടുപാടുകൾ ഉണ്ടായിരുന്നു, അവൻ അതിസമ്പന്നനായിരുന്നു, അവൻ ഒന്നിനും മുട്ടില്ലായിരുന്നു. നമുക്കും അബ്രഹാമിന്റെ ആ ഭൗതികമായ അനുഗ്രഹം നമുക്കും കർത്താവ് തരാനായിട്ട് ആഗ്രഹിക്കുന്നു, നമുക്കും അത് കൈവശമാക്കാം എന്നാണ് സമൃദ്ധിയുടെ സുവിശേഷകര് പറയുന്നത്. പക്ഷെ ഇവിടെ നോക്കുക, എങ്ങനെ അബ്രഹാമിന്റെ അനുഗ്രഹം എന്താ? ആത്മാവെന്ന വാഗ്ദത്ത വിഷയമാണെന്നാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ ഭൗതികമായ ഒരു കാര്യമല്ല, ആത്മാവെന്ന ഒരു വാഗ്ദത്ത വിഷയം. അബ്രഹാം എങ്ങനെയായിരുന്നു? അവൻ അതിസമ്പന്നനായിരുന്നു. അവനെ ദൈവം എന്ത് ചെയ്തു? ദൈവം അവനെ അനുഗ്രഹിക്കുകയും അവൻ അനേകർക്കൊരു അനുഗ്രഹ വിഷയമായിരിക്കുകയും ചെയ്തു. അവനെ, അവന്റെ ഉള്ളിലൊരു ഒരു നദിയുണ്ട്, ആ നദി പുറപ്പെട്ട് അനേകരെ അനുഗ്രഹിക്കുന്ന ഒരുവനായിട്ട് അബ്രഹാം തീർന്നു. ഓ, ഉൽപ്പത്തി പുസ്തകം, ക്ഷമിക്കണം, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തില് നാം അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുന്ന ഒരു കാര്യം നാം കാണുന്നുണ്ട്. അതിന്റെ 2-ാമത്തെ വാക്യം, ഞാനോ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നോക്കുക, ഈ ഭാഗം നാം ശ്രദ്ധിച്ചു വായിച്ചാൽ രണ്ട് വിധത്തിലുള്ള അനുഗ്രഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, അതിനെ തുടർന്ന് നീ തന്നെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിരിക്കും. ഓ, നമ്മുടെ ഉള്ളിന് കേവലം സന്തോഷവും സമാധാനവും ഉണ്ട്, ആ 2-ാമത്തെ അനുഭവം, അതിനപ്പുറത്ത് നദിയായിട്ട് നമ്മിൽ നിന്ന് പുറപ്പെട്ടാൽ നീ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവനായിരിക്കും, മറ്റുള്ളവരെ നിന്നിൽ നിന്ന് വന്ന് കുടിച്ച് നിന്നിൽ നിന്ന് പാനം ചെയ്ത് തൃപ്തി പ്രാപിക്കും, നീ അവർക്കൊരു അനുഗ്രഹ വിഷയമായി ഇരിക്കും. പ്രിയമുള്ളവരെ, അബ്രഹാമിന് ലഭിച്ച ഈ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവിൽ നമുക്കിന്ന് കൈയാളാനായിട്ട് ലഭിച്ചിരിക്കുന്നത് എന്നാണ് ഗലാത്യർക്കെതിരെ ലേഖനത്തിലെ നാം പൗലോസ് പറയുന്നതായിട്ട് നാം കാണുന്നത്. നാം ഇവിടെ ഈ കാര്യങ്ങളെ ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പരിശുദ്ധാത്മാവിന്റെ വർദ്ധിച്ചു വരുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് അനേകർക്ക് പ്രയോജനമായി. അങ്ങനെ ആകാൻ കഴിയുമോ? പല രീതിയിൽ കേൾക്കുമ്പോൾ, അയ്യോ, ഞാൻ എന്റെ ക്രിസ്തീയ ജീവിതം തന്നെ നടത്തുന്നത് കഷ്ടിച്ച് മോഷ്ടിച്ച് അനുഷ്ഠിച്ച് അങ്ങ് പോവുക, ഞാനെങ്ങനെങ്കിലും അങ്ങ് പൊക്കോട്ടെ, ഇതിനിടയിൽ മറ്റുള്ളവർക്കൂടെ അനുഗ്രഹമാകുന്ന അങ്ങനെ ഒരു കാര്യം എന്റെ വിദൂര സ്വപ്നത്തിൽ പോലും ഇല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? പ്രിയമുള്ള സഹോദര സഹോദരന്മാരെ, വിശ്വസിക്കുക, വിശ്വാസത്താൽ ആ വാഗ്ദത്ത വിഷയം പ്രാപിക്കാമെന്നാണ് ഗലാത്യരിൽ നാം വായിച്ചത്. നാം മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിരിക്കും എന്നുള്ളത് വിശ്വസിക്കുക, വിശ്വാസത്താൽ നിനക്കത് സാധിക്കും. എങ്ങനെ സാധിക്കും? പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്നൊരു നദിയായിട്ട് പുറപ്പെടുമ്പോൾ അനേകർക്കും ഒന്ന് ദാഹം തീർക്കാനായിട്ട് കഴിയും. നമുക്കതിനായിട്ടൊരു താല്പര്യമുണ്ടോ? അതിനായിട്ടൊരു വാഞ്ചിയുണ്ടോ? അതിനായിട്ടൊരു വാഞ്ചിയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് നടക്കും. യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് ഞാനൊരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 44-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതാ അതിന്റെ 3-ാമത്തെ വാക്യം, നീ ഭയപ്പെടേണ്ട, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും, നിന്റെ സന്തതിനെയും എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്റെ മേൽ എന്റെ അനുഗ്രഹത്തെയും പകരും. ഇവിടെ ഇതാ പഴയ നിയമത്തില് ആത്മാവിനെ കുറിച്ച് പറയുന്ന ഒരു രംഗം. അവിടെ ആത്മാവിനെ പകരുന്നത്, ആ വെള്ളം ഒഴുക്ക് എവിടെയാ പകരപ്പെടുന്നത്? ദാഹിച്ചിരിക്കുന്നിടത്താണ് വെള്ളവും വരണ്ട നിലത്താണ് നീരൊഴുക്കും പകരുന്നത്. നമ്മള് നമുക്ക് ആ നിലയില് ഒരു വരൾച്ച, ഒരു ദാഹം, കർത്താവേ എനിക്കിത് അനുഭവമാകണം എന്ന് പറഞ്ഞൊരു ദാഹം നമുക്കുണ്ടെങ്കിൽ ദൈവം അവിടെ എന്ത് പകരും? നീരൊഴുക്കുകളെ പകരും. അവിടെ നിന്ന് നദി പുറപ്പെടും. ഇതാണ് ദൈവത്തിന്റെ വാഗ്ദാനം. നമുക്ക് ഈ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കാം. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് നാം സംസാരിച്ചത്, നാം ഇന്ന് കേട്ടത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. എന്താണ് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാം കേട്ടത്? നാം കർത്താവിനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളില് പരിശുദ്ധാത്മാവ് ഒരു കപ്പിന് വെള്ളം എന്നതുപോലെ കടന്നു വരും, രക്ഷയുടെ പാനപാത്രം. പക്ഷേ 2-ാമത് നാം കണ്ടതെന്താ? നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ജീവജലത്തിന്റെ ഒരു നീരുറവ, ഒരു കിണ, വറ്റിപ്പോകാത്ത ഒരു കിണ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ ആ ഒരു അനുഭവം. 3-ാമത്തേതോ? 3-ാമത്തെ നമ്മളില് ആ നിലയിലെ സന്തോഷവും സമാധാനവും അങ്ങനെ ഇരിക്കുക എന്നുള്ളതല്ല, അത് കവിഞ്ഞൊഴുകി പുറത്തേക്കൊഴുകി ധാരാളം പേര് കടന്നു വന്ന് കുടിച്ച് അവരും അനുഗ്രഹീതരായിത്തീരും. ഈ കാര്യങ്ങളിലേക്ക് നമ്മളെ ദൈവം നടത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ആര് ഇതിലേക്ക് നടത്തപ്പെടും? 1-ാമത് ദാഹമുള്ളവർ, 2-ാമത് വിശ്വാസമുള്ളവർ. ഈ രണ്ട് കാര്യങ്ങൾ ഈ കാര്യങ്ങളാണ് നാം കേട്ടത്. നമുക്ക് ഈ കാര്യങ്ങളിൽ ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടോ? അതിനായിട്ടൊരു വാഴ്ചയുണ്ടോ? അതോ എന്നും പരാജയപ്പെട്ട ഒരു ജീവിതം നയിച്ച് ഓ എന്റെ വീട്ടില് എന്നെ മനസ്സിലാക്കുന്ന ആരുമില്ല, വീട്ടുകാരൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പരാതിയും പറഞ്ഞ് പിറുപുറത്ത് ആ നിലയില് പെട്ടെന്ന് മുഖം വാടി, അങ്ങനെ ഒരു അനുഭവമാണോ നീ ആഗ്രഹിക്കുന്നത്? പ്രിയമുള്ളവരെ, നാം ഏതളവിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുമോ ആ അളവിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കും, സഹായിക്കും. ഒന്നാമത് നിനക്കൊരു ആഗ്രഹം വേണം. ഇപ്പോഴുള്ള ജീവിതത്തിൽ തൃപ്തിപ്പെടാതെ എനിക്ക് മുന്നോട്ട് പോകണം. കപ്പിലെ വെള്ളം കൊണ്ട് കൊള്ളാം, കപ്പിന് വെള്ളം ഉള്ളത് നല്ലതാണ്, പക്ഷെ അതിന് ഞാൻ തൃപ്തരല്ല. ഓ മുനിസിപ്പാലിറ്റിയുടെ വെള്ളം ഇല്ലെങ്കിലും എന്റെ വീട്ടിൽ ഒരു കിണറുണ്ടെങ്കിൽ എനിക്ക് വേറെ ആരോടും ചെന്ന് അന്വേഷിക്കണ്ട, വേറെ ആരും ഒന്നെന്നെ ഉത്സാഹിപ്പിക്കണ്ട, എനിക്ക് ഉള്ളിൽ തന്നെ സന്തോഷവും സമാധാനവും ഉണ്ട്. ആ നിലയിൽ ഒരു രണ്ടാമത് അനുഭവം. മൂന്നാമത്തെ അനുഭവം, അത് കവിഞ്ഞൊഴുകി അനേകർക്ക് അനുഗ്രഹമായി തീരുന്ന അബ്രഹാമിനോട് പറഞ്ഞതുപോലെ നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നീയും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിരിക്കും എന്ന് പറഞ്ഞതുപോലെ മൂന്നാമത്തെ ഒരു അനുഭവം. ഈ മൂന്ന് അനുഭവങ്ങളിലേക്കും പരിശുദ്ധാത്മാവ് നമ്മളെ നടത്താനായിട്ട് ആഗ്രഹിക്കും. ആരെ ഇതിനുവേണ്ടി വാഞ്ചിക്കും? പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ അനുഭവം എന്ന് പറയുമ്പോൾ പലരും എന്തെല്ലാമോ ചില എക്സൈറ്റ്മെന്റും പല കാര്യങ്ങളുമാണ് ചിന്തിക്കുന്നത്. അതിനപ്പുറത്ത് ജീവിതത്തിൽ സ്ഥായിയായ ചില കാര്യങ്ങൾ ഉണ്ടാവും, അത് തരാം എന്നാണ് നാം ഇവിടെ കേട്ടത്. വേറെ ആരും എന്നെ പറഞ്ഞത്, കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം മൂന്നാമധ്യായത്തിലും നാലാമധ്യായത്തിലും ഏഴാമധ്യായത്തിലും ആയി പരിശുദ്ധാത്മാവിന്റെ മൂന്ന് തരത്തിലുള്ള അളവുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നമുക്കത് പ്രാപിക്കാനായിട്ട് കഴിയും. ഒന്നാമത് അതൊന്നും നമുക്ക് വാഞ്ചുണ്ടാവണം. രണ്ടാമത് നമ്മൾ വിശ്വാസത്തോടെ ചോദിക്കും, ഓ ഇന്ന് രാവിലെ എത്ര പേര് അതിന് തയ്യാറാകും? നിങ്ങൾ ഉള്ള അനുഭവങ്ങളുമായിട്ട് തൃപ്തരായിട്ടിരിക്കുകയാണ്? അതോ പരിശുദ്ധാത്മാവ് തരുന്ന ആ സന്തോഷവും സമാധാനവും അത് കൂടുതൽ വർദ്ധിച്ച് ജീവിതത്തിൽ വരണം എന്നൊരാഗ്രഹമുണ്ടോ? നിങ്ങൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരണം എന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടെങ്കിൽ, അതിനായിട്ട് വാഞ്ചയുണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ, ഓ ആ കാര്യങ്ങൾ നടക്കും എന്നാണ് നമ്മൾ ബൈബിളിൽ വായിച്ചത്. നമുക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പാടുന്ന ഒരു പാട്ട് എഴുന്നേറ്റ് നിന്ന് പാടുകയും നമുക്ക് 130-ാമത്തെ പാട്ടാണ്.